തങ്ങളുടെ പിതാക്കന്മാർ ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരു ആദൻസുകാരനെ അയച്ചു. ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിനെ ഒളിമ്പസിലെ സേവൂസിന്റെ ക്ഷേത്രമെന്നും ഗെരിസീൻ ദേവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശിയുടെ സംരക്ഷകനായ സേവൂസിന്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു. തിന്മയുടെ കടന്നാക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു. കാരണം വിജാതിയർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് വേശ്യകളുമായി ഉല്ലസിക്കുകയും മറ്റ് സ്ത്രീകളുമായി സംഗമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ദേവാലയത്തെ മ്ലേച്ഛത കൊണ്ട് നിറച്ചു. കൂടാതെ അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്തു കൊണ്ടുവന്നു. മ്ലേച്ഛവും നിഷിദ്ധവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു. ശാബത്തും പരമ്പരാഗതമായ ഉത്സവ ദിവസങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലുമോ ആർക്കും കഴിയാതെയായി. രാജാവിന്റെ ജന്മദിനം മാസം തോറും ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു. ദിയോനിസസിന്റെ ഉത്സവത്തിൽ ആ ദേവനെ ബഹുമാനിക്കാൻ വേണ്ടി ദലചക്രമണിഞ്ഞ് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനും അവർ നിർബന്ധിതരായി. സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരോട് അതേ നയം അനുവർത്തിക്കണമെന്നും അവരെ ബലിയർപ്പണങ്ങൾ പങ്കെടുപ്പിക്കണമെന്നും ടോളമിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു കൽപ്പന പ്രസിദ്ധീകൃതമായി. ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണമെന്നും ആ കൽപ്പനയിലുണ്ടായിരുന്നു. അവർക്ക് സംഭവിച്ച ദുരിതം ഇത് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത രണ്ട് സ്ത്രീകൾ പിടിക്കപ്പെട്ടു. ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി. അവസാനം അതിൽ നിന്ന് തലകുത്തനെ താഴോട്ടെറിഞ്ഞു. രഹസ്യമായി ശാപത്ത് ആചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ ഒരുമിച്ചുകൂടി. അവരെ ആരോ ഫിലിപ്പിനോറ്റിക്കൊടുക്കുകയും തൽഫലമായി കൂട്ടത്തോടെ ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു. ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവ് നിമിത്തം എതിർത്തു നിൽക്കാൻ അവർ ഒരുമ്പെട്ടില്ല. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഫട്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവ് ക്ഷമയോട് കാത്തിരിക്കുന്നു. എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത്. നമ്മൾ പാപ പാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞതേ ഓർമ്മയിലിരിക്കട്ടെ. ഒരിക്കൽ രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. അവരിൽ ഒരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇത് കേട്ട് രാജാവ് കോപാവേശം പൂണ്ട് വറചട്ടികളും കുട്ടകങ്ങളും പഴുപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാണെ അവരുടെ വക്താവിന്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു. ചട്ടിയിൽ നിന്നും പുകയുയർന്നു. മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായും മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു. അവിടുത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. മൂത്ത സഹോദരൻ നീവിധം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമനെ അവർ തങ്ങളുടെ ക്രൂര വിനോദത്തിന് മുൻപോട്ട് കൊണ്ടുവന്നു. അവന്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞതിനു ശേഷം അവർ ചോദിച്ചു, നീ ഭക്ഷിക്കുമോ അതോ പ്രത്യംഗം പീഡയേൽക്കണമോ? തന്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ തറപ്പിച്ചു പറഞ്ഞു, ഇല്ല. അങ്ങനെ മൂത്ത സഹോദരനെ പോലെ അവനും പീഡനമേറ്റു. അന്ധവിശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു, ശപിക്കപ്പെട്ട നീച, ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത്. പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിനിരയായി. അവർ ആവശ്യപ്പെട്ടയുടനെ അവൻ സധൈര്യം കൈകളും നാവും നീട്ടിക്കൊടുത്ത് അഭിമാനപൂർവ്വം പറഞ്ഞു, ഇവ എനിക്ക് ദൈവം തന്നതാണ്. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാനവയെ തുച്ഛമായി കരുതുന്നു. അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. രാജാവും കൂട്ടരും യുവാവിന്റെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു. കാരണം അവൻ തന്റെ പീഡനം നിസ്സാരമായി കരുതി. അവനും മരിച്ചപ്പോൾ അവർ നാലാമനെ ആവിധം തന്നെ നീചമായി പീഡിപ്പിച്ചു. മരണത്തോടെടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെ കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യവരങ്ങളിൽ നിന്ന് മരണം ഭരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുത്ഥാനമില്ല, പുതിയ ജീവിതവുമില്ല. അടുത്തതായി അവർ അഞ്ചാമനെ പിടിച്ച് മർദ്ദനം ആരംഭിച്ചു. അവൻ രാജാവിനെ നോക്കി പറഞ്ഞു, മർത്യനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാര നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചെന്ന് വിചാരിക്കരുത്. അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും. പിന്നീട് അവർ ആറാമനെ കൊണ്ടുവന്നു. അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞു, വ്യർത്ഥമായി അഹങ്കരിക്കേണ്ട. ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഏൽക്കുന്ന ഈ പീഡനം. അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത്. ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ നീ ശിക്ഷയേൽക്കാതെ പോകുമെന്ന് കരുതേണ്ട. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം ഏഴ് പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസ ദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങളെങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിവില്ല. നിങ്ങൾക്ക് ജീവനെ ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിന്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവ്വം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്ത്യോക്കസിന് തോന്നി. ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല, പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിയിലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്ന്, തന്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങൾ അധികാരം ഏൽപ്പിക്കാമെന്നും അന്ത്യോക്കസ് അവനെ ശബ്ദപൂർവ്വം വാക്കുകൊടുക്കുകയും ചെയ്തു. ആ യുവാവ് സമ്മതിച്ചില്ല. അവന്റെ അമ്മയെ അടുക്കൽ വിളിച്ചു. തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു. നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്നേറ്റു. പുത്രന്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ സ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു. 3 കൊല്ലം മുലയൂട്ടി നിന്നെ ഇന്ന് വരെ പോറ്റി വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക. അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക. മരണം വരിക്കുക. ദൈവകൃപയാ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. അവൾ സംസാരിച്ചു തീർന്നയുടനെ യുവാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല. മോശ വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു. എബ്രഹായ ജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടാണ്. ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നിർവഹിക്കാതെ തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് തന്റെ ദാസരോട് വീണ്ടും എന്നിപ്പിലാകും. പാപിയായ നീജ, അങ്ങേറ്റ നികൃഷ്ടനായ മനുഷ്യ, ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി ഞെളിയേണ്ട. സർവശക്തനും സർവദർശിയുമായ ദൈവത്തിന്റെ ശിഷ്യാവലിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനനുസരിച്ച് ശിക്ഷ ലഭിക്കും. ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെ കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിന്റെ മേൽ നീതിയായി തന്നെ നിബന്ധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എന്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാൻ ഇടയാക്കണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. അവന്റെ നിന്നയാൾ കോപാവേശം പൂണ്ട രാജാവ് മറ്റുള്ളവരോടെന്നതിനേക്കാൾ ക്രൂരമായി അവനോട് വർത്തിച്ചു. അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു. പാരിക്കുമോർ പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. അത് എന്നേക്കും അവിടുത്തോടുകൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യയുടെ ദിനങ്ങൾ എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവരുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായ ഒരുവനെയുള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് ജ്ഞാനത്തെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ ജ്ഞാനം എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനത്തെ സമർത്ഥമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ ജ്ഞാനവും സൃഷ്ടിക്കപ്പെടുന്നു. ജ്ഞാന നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമർത്ഥമാക്കുന്നു. കർത്താവ് ജ്ഞാനത്തെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനമാഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപട നാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപട ഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടെ നിന്നെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവും ആയിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെയെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ, പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ക്ഷീരത്തം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമപ്പെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ നിന്ന് ചരിക്കുന്നു, മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറയിളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിനെ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്, വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യനെ അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകനെ ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണുതിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയുമരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോർ.
ൾ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ ഒരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സനാതനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടുകൂടി തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാനും ദൈവത്തെ സ്തുതിപ്പാനും ഒരുക്കി തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് നന്ദിപൂർവ്വം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവമുമ്പാകെ നാം അർപ്പിക്കുന്ന കീർത്തനങ്ങളും അപേക്ഷകളും യാചനകളും ഒക്കെ സ്വീകാര്യോഗ്യമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധമുള്ളൊരു ഹൃദയം നമുക്ക് നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെട്ടവരും നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്ദ്യ മാമനസൻ, അതുപോലെ തന്നെ വി സി വർഗീസൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗഭാക്കാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളൊക്കെയും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് നാം എവിടെയായിരിക്കുന്നു അവിടെ ജീവസാന്നിധ്യം നല്ല അവബോധത്തോടുകൂടി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മ നമ്മളെ ഉതകട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മളുടെ സുപരിചിതമുള്ള ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും എന്നുള്ള ഗീതം ദൈവംപാത സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സുശ്രൂഷ സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം.
ലോകത്തിലേ ആശ്രയം എന്നേശു മാത്രം
We are the light of God. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം, അറയ്ക്കുമോ മീതയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മോശമുള്ള നാമവും പാപം വഴിയെ ഞങ്ങളെപ്പോലെ അയച്ചിരുന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ ആസ്വദിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാണ് വാതിലും ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ സ്തിപെണ്ണാർത്ത് എനിക്ക് തുറന്നു വരയണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്ന സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. ചൊവ്വയിലെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ളതിന്റെ കൃപയെ ഞാൻ അറിയുവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ നീ വീണ്ടുകൊണ്ടുവരുന്നവനും, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയ സമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളും മരസ്യകാര്യങ്ങളിലും നിന്നെ പ്രീതി പ്രസാദിപ്പിപ്പാൻ എനിക്ക് നീ കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകനും എന്റെ കാലുകളുടെ പ്രകാശവും ഊടിവരെയുള്ള വിളക്കുമായുള്ളവയെ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയെ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, എന്റെ ദിവസങ്ങൾ വ്യക്തമാകാതെ ഇരിക്കേണ്ടതിനെ നിന്റെ അനുഗ്രഹങ്ങളാൽ എനിക്ക് കൃപ നൽകണമേ. എന്റെ കർത്താവേ, എന്റെ പിഴകൾക്ക് ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വപ്രസ്തുതരുടെ ദിവസത്തിൽ എന്റെ രഹസ്യകറകൾ എന്നെ കാണുമാറാകരുത്. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുൻപാകെ എനിക്ക് ലജ്ജയുണ്ടാക്കരുത്. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുവൻ ഭാഗം ലജ്ജയോടുകൂടെ നീ എന്നെ കണക്കെടുത്തരുത്. നിന്റെ നഗരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നെ നിവർത്തിക്കണമേ. ദരിദ്രനായി എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടുമാറാകണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ ദുരത്തിൽ എന്നെയും എണ്ണയണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനായ എന്നെ ഇടത് ഭാഗത്ത് നീ നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിച്ചുകൊണ്ട് നിന്റെ ഫലസ്വാഗത്തിൽ നിർത്തണമേ. ഈ പാപിയാരാന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളൂ എന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. എന്റെ നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനെ ഇവിടെ ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുത്.
എന്റെ ആയുസ്സിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിക്കരുത്, കഴിച്ചുകൂട്ടരുത്. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളേണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടുമാറാകണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചീട്ടിലേക്ക് ഇറിക്കളയണമേ. കർത്താവ് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ അടന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിന്റെ കൂലിക്ക് യോഗ്യന്മാരന്മാരായ അനുതാപികളോടും പതിനൊന്നാം മണി നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുവൻപാകെ ഞാൻ കാണപ്പെടുമാറാകണേ. പാവംപുത്രനും പരിശുദ്ധമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ബുധനാഴ്ചയോടെ ദൈവസന്നിധിയിൽ പങ്കെടുക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ തക്കവണ്ണം ഇടവരണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം ഈ ദിനങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, ദൈവമാതാവൻ പരിശുദ്ധകന്യ മറിയാമിന്റെ നാമധേയത്തിൽ 15 ദിവസത്തെ നോമ്പിന്റെ പ്രാരംഭം കുറിക്കുന്ന ദിവസമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ദൈവമാതാവ് അമ്മയുടെ മധ്യസ്ഥതയൊക്കെയും സഭയ്ക്കും നിത്യജീവിതത്തിനും കുടുംബജീവിതത്തിനും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എല്ലാവരും നോമ്പ് നോറ്റ് ഭക്തിയോടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടവരണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. നമുക്കെപ്പോഴും കേൾക്കുന്നത് പോലെ തന്നെ ദൈവമാതാവ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരായി ലോകത്ത് ജീവിച്ച വിശുദ്ധന്മാരിൽ ഏറ്റവും അഗ്രഗണ്യയാണ് ദൈവമാതാവ്. എല്ലാ വിശുദ്ധന്മാരിലും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നതും ദൈവമാതാവിന്റെ പെരുന്നാളാണ് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നമ്മുടെ കർത്താവിന്റെ പെരുന്നാളുകളോ അല്ലെങ്കിൽ കർത്താവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട പെരുന്നാളുകൾ മറ്റ് ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള പെരുന്നാളാണ് ഏറ്റവും, അല്ലെങ്കിൽ മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ഓർമ്മയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രാധാന്യത്തോടുകൂടി ഈ നോമ്പിനെ നെഞ്ചിലേറ്റി വളരെ വിശുദ്ധയോടുകൂടി ഈ ദിവസങ്ങളിൽ കഴിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഇടയാകണം. പ്രത്യേകിച്ച് മാതാവിന്റെ നാമത്തിൽ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ മാതാവിന്റെ ജീവിതത്തിന്റെ നന്മയൊക്കെയും സംസ്കരിക്കത്തക്കവണ്ണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അമ്മ കാണിച്ച ശ്രേഷ്ഠമായ നല്ല മാതൃകകളെയൊക്കെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓഗസ്റ്റ് 6 നമ്മുടെ സമയത്ത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഓഗസ്റ്റ് 6 കൂടാര പെരുന്നാൾ. താബോർ മലയിൽ വെച്ച് നമ്മുടെ കർത്താവ് തേജസ്കരണം പ്രാപിക്കുകയും അവിടെ വെച്ച് മോശയും ഏലിയാവിനോടും സംഭാഷിക്കുന്നതായി പത്രോസും യാക്കോബ് യോഹന്നാനും, പ്രത്യേകിച്ച് പത്രോസ് അത് കണ്ട് കർത്താവിന്റെ പ്രഭ കണ്ട് നിലവിളിച്ച് നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, നമുക്ക് 3 കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും ഒന്ന് നനക്കൊന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വത്തെ ദർശിച്ച, അല്ലെങ്കിൽ താൻ ദർശിച്ച ദൈവമഹത്വം ലോകത്തോട് കാണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന വലിയൊരു സംഭവത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ മാതാവിന്റെയും ഇതുപോലുള്ള മാതാവിന്റെ പെരുന്നാളും അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ പ്രധാന സംഭവങ്ങളൊക്കെ അത് മനസ്സിലാക്കി അത് ആരാധനയിൽ കൂടി അനുഷ്ഠാനങ്ങളിൽ കൂടി നമ്മൾ അനുഭവിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ നന്മയൊക്കെ ആ നിറവും ചൈതന്യവും ഒക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും പകർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെയും ആരാധനകളും മറ്റു കാര്യങ്ങളും കൈ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം നമ്മുടെ മനസ്സിൽ വിലയിരുത്തുക. ഏതായാലും നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ ആ ഒരു തിരിച്ചറിവിലേക്ക് കൂടുതൽ നമ്മളെ നയിപ്പാൻ തക്കവണ്ണം ദൈവത്തെ പലരടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഷാബു അച്ഛനാണ്. പല പ്രാവശ്യം അച്ഛന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹീതമായ വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ ധന്യമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ കാനഡ എഡ്മണ്ടൺ പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 112 സുവിശേഷ ഗീതങ്ങളിലെ 112 ഞാൻ വരുന്നു കൂസിക്കൽ എന്ന ഗാനം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിന് ധ്യാനിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 112
ഞാൻ വരുന്നു കൂസിക്കൽ ആരോഗ്യം
തിരുവചന ധ്യാനത്തിനായ പ്രിയ ഷാബോജിനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഏക ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിയുടെ സമൂഹം ബഹുമാനപ്പെട്ട രാജേഷൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ ഇന്ന് മുതൽ 15 ദിവസം നോയമ്പായിട്ട് നമ്മൾ കൊണ്ടാടപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മർത്തസ്മൂനിയുടെയും അവരുടെയും മക്കളുടെയും മറിയലാസറിന്റെയും ഓർമ്മ സഭ കൊണ്ടാടപ്പെടുന്നു. അതോടൊപ്പം തന്നെ മാവേലിക്കര ഭദ്രാസനധിപനായിരുന്ന പൗലോസ് മർത്തോമിയുടെ 6th ഓർമ്മ പെരുന്നാൾ ഇന്ന് സഭ കൊണ്ടാടപ്പെടുകയാണ്. ഈ പരിശുദ്ധന്മാരുടെയും ആക്കന്മാരുടെയും പ്രാർത്ഥനയും മധ്യസ്ഥതകളും നമുക്ക് ഓരോരുത്തരും കോട്ടയ തീരത്തുമെന്ന് അതുമായിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവസേനയിൽ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ തക്കണം തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപാട് പുസ്തകം 3:1-2 വാക്യങ്ങൾ, റെവലേഷൻ ചാപ്റ്റർ 3:1-2. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണതയുള്ളതായി. പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകം എന്നറിയപ്പെടുന്ന വെളിപാട് പുസ്തകത്തെ 2 രീതിയിലാണ് വീക്ഷിക്കുന്നത്. 1st യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സഭ വളരാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മതപീഡനം കാഠിന്യമേറിയതായിരുന്നു. ശിഷ്യന്മാരും അവരുടെ ശിഷ്യഗണങ്ങളും ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരായവർക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു വിപത്ത് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട്, ഒരു ഇമാജിനേഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നു. അതല്ലാതെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ അവസ്ഥ യേശു ക്രിസ്തു യോഹന്നാക്ഷരേൽക്കൂടി കാണിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ആരാധനയിലോ വിശുദ്ധ കൂടാഴ്ചയിലോ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇത് ഈ വെളിപാട് പുസ്തകത്തിലെ വാക്യങ്ങള് നമ്മൾ വായിക്കുന്നില്ല, രേഖപ്പെടുത്തിയിട്ടുന്നില്ല. മാത്രമല്ല വിശുദ്ധ യോഹന്നാക്ഷരയാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ചെറിയൊരു സംശയം പറയുന്നുണ്ട്. കാരണം യോഹന്നാക്ഷരിക എഴുതപ്പെട്ടിട്ടുള്ള സുവിശേഷവും 3 ലേഖനങ്ങളുടെയും മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ സ്നേഹത്തെ പറ്റി ഇത്ര വിശാലമായി ചിന്തിക്കുകയും പറയുകയും എഴുതിയിട്ടുള്ള യോഹന്നാക്ഷരിക എങ്ങനെയാണ് ഈ രീതിയിൽ പുസ്തകം എഴുതപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു പക്ഷേ ഇത് കംപ്ലീറ്റ് എന്ന് വായിക്കുമ്പോൾ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു പക്ഷെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ 2000 വർഷം മുമ്പ് വിശുദ്ധ യോഹന്നാക്ഷരിൽ കൂടി ദൈവം കൊടുത്തു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഈ 3rd അതായത് 2-3 ഏഷ്യ മൈനറിലെ 7 സഭകളോട് കർത്താവ് പറയുന്ന കാര്യങ്ങളാണ്, ഒരു വാണിയാണ്. 3rd പറയുന്ന സഭ എന്ന് പറയുന്നത് സർദീസ് സഭയാണ്. സർദീസ് സഭ എഫേസസിൽ നിന്നും 80 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പട്ടണമാണ്. പഴയ നിയമകാലത്ത് അതിപ്രശസ്തവും ശക്തവുമായ ഒരു പട്ടണമായിരുന്നു ഇത്. പക്ഷെങ്കിൽ പുതിയ നിയമകാലത്ത് അത് നശിച്ചു തുടങ്ങിയിരുന്നു. BC 6th സർദീസിൽ ഏറ്റവും സുവർണകാലം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് 1500 അടി ഉയരമുള്ള ഒരു പാറക്കെട്ടിന് പണിതിരുന്ന ഒരു ക്ഷേത്രങ്ങളായിരുന്നു ഈ ഒരു പട്ടണത്തെ പ്രത്യേകത. അപ്പൊ അതിന്റെ അവരുടെ ദേവി എന്നറിയപ്പെടുന്ന അർത്തമിസ് ദേവിയുടെ ഒരു വലിയൊരു രൂപം അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു ദേവി എന്ന ദേവിയാണ് ഇവരെന്നുള്ള വിശ്വാസവും അവരുടെ ഇടയിൽ ഉണ്ടായി. അങ്ങനെ വളരെ സമ്പന്നമായിരുന്ന പട്ടണം BC 133 റോമാക്കാർ പിടിച്ചടക്കി, അതോടുകൂടി നാശം ആരംഭിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ഒരു വിഷയം വേദ വിപരീതങ്ങളായിരുന്നില്ല, മറിച്ച് പുറജാതികളായ ആളുകളുടെ ഇടയിൽ ജീവിക്കുകയും ആ പ്രജാതികളുടെ വിശ്വാസത്തിലേക്ക് സഭ പോവുകയും ചെയ്തപ്പോൾ അവർ കൊടുക്കുന്ന ശക്തമായ ഒരു താക്കീതാണ് ഈ 3rd ആദ്യ ഭാഗങ്ങളിൽ വിവരിക്കുന്നത്. ഇന്ന് സർദീസ് സഭയോട് പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് എന്നോട് നമ്മൾ ഓരോരുത്തരോടും യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. 1-2 വാക്യത്തിൽ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. 1st പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഐ നോ യുവർ വർക്ക്. രണ്ടാമത് പറയുന്നു, ജീവനുള്ളവൻ എന്നാണ് നിനക്ക് പേരെങ്കിലും നീ യഥാർത്ഥത്തിൽ മരിച്ചവനാണ്. യു ഹാവ് എ നെയിം ദാറ്റ് യു ആർ അലൈവ് ബട്ട് യു ആർ ഡെഡ്. മൂന്നാമത് പറയുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ബി വാച്ച്ഫുൾ ആൻഡ് സ്ട്രെങ്തൻ ദ തിങ്സ് വിച്ച് റിമെയിൻ ദാറ്റ് ആർ റെഡി ടു ഡൈ. അവസാനം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണത ഉള്ളതായി കണ്ടില്ല. ഐ ഹാവ് നോട്ട് ഫൗണ്ട് യുവർ വർക്ക് പെർഫെക്റ്റ് ബിഫോർ ഗോഡ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഓരോ കാര്യങ്ങളും ഇന്ന് ദൈവം തമ്പുരാൻ നമ്മോട് പറയുകയാണ്. ഒന്നാമതായിട്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇന്നേ ദിവസം ദൈവം എന്നിൽ നോക്കുമ്പോൾ, എന്റെ കുടുംബത്തിൽ നോക്കുമ്പോൾ, എന്റെ ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്ന എന്റെ പ്രവൃത്തി എന്താണ്? കായൻ തന്റെ സഹോദരനെ കൊന്ന് ചൂടിപ്പോകുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു, നീ ചെയ്ത പ്രവൃത്തി എന്താണ്? നിന്റെ പ്രവൃത്തി ദൈവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മഴ പെയ്ത് ലോകത്തെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം നോഹയോട് പറയുന്നുണ്ട്, സകല മനുഷ്യ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോട് നശിപ്പിക്കാൻ തക്കവണ്ണം അവരുടെ പ്രവൃത്തി ദൈവത്തിനെതിൽ എത്തിയിരിക്കുന്നു. വേറിടത്ത് അബ്രഹാമിന്റെ സമയത്ത് സോദോം ഗോമോറ പട്ടണം നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു, ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും, അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ വിലയിരുത്തും എന്ന് അവിടെ പറയുകയാണ്. ബി സി 8-ാം നൂറ്റാണ്ടിൽ അമിത്താടെ മകനായ യോനയ്ക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്. അവിടെ പറയുകയാണ്, നീ പോയി നീനുവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, കാരണം അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു രാജ്യം എന്ന് പറയുന്നത്, ദേശം എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മുടെ ദുഷ്ടത, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിത രീതി, നമ്മുടെ പ്രവർത്തികളൊക്കെയും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സുഗന്ധധൂപം പോലെ ആസ്വാദ്യമായി ഭവിക്കണമേ എന്ന്. എന്റെ ജീവിതയാത്രയിൽ വന്നുപോയിട്ടുള്ള കുറ്റങ്ങള്, കുറവുകള്, ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എന്റെ ആത്മീയമായ ജീവിതം, എന്റെ ഭൗതികമായ ജീവിതം, ഇതിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെല്ലാം അവിടുന്ന് പുറത്ത്, ദൈവമേ എന്തെങ്കിലും തെറ്റുകൾ എന്നിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച് സുഗന്ധധൂപം പോലെ എന്റെ പ്രാർത്ഥന ആസ്വാദ്യമായി ഭവിക്കണമേ എന്ന് നമ്മൾ നിശ്ചയം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധമായ 15 നോയമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ അറിയപ്പെടാതിരുന്ന മറിയ എന്ന പെൺകുട്ടിയെ ദൈവം തെരഞ്ഞെടുത്തത്? മറ്റൊന്നുമല്ല, മാതാവിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പരിപൂർണമായി കണ്ടു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച വലിയൊരു ത്യാഗത്തിന്റെ താഴ്മയുടെ പ്രവൃത്തി മാതാവിൽ ദൈവം കണ്ടു. ചാർച്ചക്കരയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ കാണിച്ച വലിയൊരു മഹാമനസ്കതയും കരുതലിന്റെയും പ്രവൃത്തി ദൈവം കണ്ടു. തലമുറകളെയും വംശങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയ ദൈവബോധം വെളിവാക്കുന്ന പ്രവൃത്തി മാതാവിനുണ്ടായി. ദൈവാനുഗ്രഹങ്ങളെ പറഞ്ഞു നടക്കാതെ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ദൈവം കണ്ടു. കാനാവിൽ വെച്ച് മറ്റുള്ളവരുടെ കുറവുകളെ പരസ്യപ്പെടുത്താതെ തന്റെ മകൻ മുമ്പിൽ അത് അർപ്പിച്ച് മധ്യസ്ഥ അർപ്പിക്കുന്ന ഒരു പ്രവൃത്തി ദൈവം കണ്ടു. യേശുവിന്റെ അമ്മ എന്നൊരു ലേവൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കാതെ മകനെ കാണുവാൻ തക്കവണ്ണം മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്ന വിശാല മനസ്സിന്റെ ഒരു പ്രവൃത്തി മാതാവിനുണ്ടായിരുന്നു. കാൽവറി ക്രൂശിലോളം എത്തിച്ച സഹനത്തിന്റെ ഒരു പ്രവൃത്തി മാതാവിനുണ്ടായിരുന്നു. ഹൃദയത്തിൽ കൂടി കടന്ന വാളിനെ പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും അനുഭവത്തിൽ നേരിട്ട വലിയൊരു പ്രവൃത്തി മാതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു പ്രവൃത്തിയാണ് ദൈവം കാണുകയും അത് പരിപൂർണതയുള്ളതായി എന്ന് മനസ്സിലാക്കി യേശുവിന്റെ അമ്മയാന്തക്കണം മറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഇന്ന് ഒരു വേർഡ് വന്നിട്ടുണ്ട്, ഈ ന്യൂ ജനറേഷൻ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റി ഇന്ന് ഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ കുറെ നാൾക്ക് മുമ്പ് എന്റെ പള്ളിയിൽ ബോംബെയിൽ നിന്ന് വന്ന ഒരാൾ വന്നു. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബോംബെയിൽ വന്നു, ചെറിയ ലോഡ്ജിൽ കൂട്ടുകാരൊക്കെ താമസിച്ചു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു വീട്, ഒരൊറ്റ മുറിയൊരു വീടെടുത്ത് ഞങ്ങൾ അനേകം വർഷങ്ങൾ അവിടെയാണ് താമസിച്ചത്. ഞങ്ങൾ എന്നും ഞായറാഴ്ച രാവിലെ സൈക്കിള് ചവിട്ടി പള്ളിയിലെ മധുരയിൽ ഒരുക്കേണ്ട സാധനങ്ങളെല്ലാം വെച്ച് കെട്ടി, സൈക്കിളിൽ പുറകിൽ വെച്ച് കെട്ടി പള്ളി, ഞങ്ങൾ 2 മണിക്കൂർ നേരത്തെ പള്ളി കിട്ടത്തുള്ളൂ, വേറൊരു ആംഗ്ലിക്കൻ ചർച്ചിന്റെ പള്ളിയാണ്, അവിടെ പോയി ഈ 2 മണിക്കൂർ സമയം കൊണ്ട് കുർബാന തുടങ്ങി, നമസ്കാരം തുടങ്ങി കുർബാന തീർക്കണം. പതിനാവിലെ എഴുന്നേറ്റ് പോയി പള്ളി ഒരുക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വീണ്ടും സൈക്കിൾ ചവിട്ടി വരും. കിലോമീറ്റർ വന്നതിന് ശേഷമാണ് എന്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും സൈക്കിൾ എത്തിക്കൊണ്ടാണ് ഞാൻ വീണ്ടും ചവിട്ടി പള്ളിയിൽ ചെന്ന് കുർബാനയിൽ അറ്റൻഡൻസ് എത്തി. ഇങ്ങനെ കുറെ നാളുകൾ ഞങ്ങൾ അച്ഛൻ ചെയ്തു. അതിനുശേഷം സ്ഥലം വാങ്ങി പള്ളി പണിതു. ഇന്ന് വലിയൊരു കൂട്ടായ്മ, വലിയൊരു അനുഗ്രഹിതമായ രീതിയിൽ പള്ളി അവിടെ നിന്ന് നടന്നു വരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, പക്ഷെ അച്ഛൻ അന്നത്തെ ഒരു ആ ഒരു സ്പിരിറ്റ് ഇന്ന് ജനങ്ങൾ ഇന്നത്തെ ജനങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, അന്ന് അവർക്ക് പ്രാർത്ഥിക്കുവാൻ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ദൈവമേ ഒരു കാറ് ലഭിക്കണമേ, അല്ല ജോലി സ്ഥിരതയിൽ നല്ലൊരു ജോലി ലഭിക്കണമേ, ഈ 2 കുഞ്ഞുങ്ങളെ വളർത്താൻ തക്കവണ്ണം അവിടെ നിന്ന് അനുഗ്രഹം ചെയ്യണമേ. ദൈവസന്നിധിയിൽ കരിഞ്ഞ് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്റെ മുമ്പിൽ ഉണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ നമുക്ക് സമയം ലഭിച്ചു. നമ്മൾ മുട്ടുകൂട്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇന്ന് മനുഷ്യന്, പ്രത്യേകിച്ച് പുതിയ തലമുറകൾക്ക് തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും, ഭൗതികമായ എല്ലാ അനുഗ്രഹവും കൊടുത്തു. അതുകൊണ്ട് എന്തിനാണ് ദൈവസന്നിധി വരുന്നത്, എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അതിൽ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, 2011 ഞാൻ അബുദാബി പള്ളിയിൽ ഒരു പള്ളിപണി സംബന്ധമായ കളക്ഷന് വേണ്ടി ഞാൻ ചൊല്ലി ചെന്നപ്പോൾ ഒരു മൺഡേ ആണ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പൊ സാധാരണ അവധി വീക്ക്ഡേയ്സ് ആണ്. പക്ഷെ ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ പള്ളി നിറച്ചാളും പള്ളി ചുറ്റും കാറുകൾ കിടക്കുകയാണ്. പക്ഷെ എന്റെ മനസ്സ് സംശയം തോന്നി, കല്യാണം വല്ലതും നടക്കുകയാണോ? ഉച്ചസമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോഴും തോന്നി നോയമ്പ് സമയത്താണ്, കല്യാണം ഉണ്ടാകത്തില്ലല്ലോ, അതും പ്രത്യേകിച്ച് തിങ്കളാഴ്ച. അവിടെ ചെന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, വലിയ നോയമ്പിന് 50 ദിവസവും പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിൽ ആൾക്കാർ ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ പള്ളി വരും. പള്ളിയിൽ ഉച്ചനമസ്കാരത്തിൽ കൂടി 40 കുമ്പ് ഇട്ടതിനു ശേഷം ആൾക്കാരെ പോകും. ഞാൻ ശ്രദ്ധിച്ചു, 40 കുമ്പിടലും കഴിഞ്ഞു, ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി കിടന്നു. അപ്പൊ വീണ്ടും അച്ഛനോട് എനിക്ക് ഒരു അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അച്ഛ ഇവിടുത്തെ ജനങ്ങൾക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കാരണം നാളെ രാവിലെ ചെല്ലുമ്പോൾ മാത്രമേ ജോലി ഉണ്ടോ ഇല്ലയോ എന്നും അറിയുള്ളൂ. നാളെ രാവിലെ ചെല്ലുമ്പോൾ നിനക്ക് ഇനി ജോലി ഇല്ല പൊക്കി എന്ന് പറയുമ്പോൾ തിരിച്ചൊരു അക്ഷരം പറയാതെ തിരിഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് അവർ എന്നും ദൈവത്തിന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കാരണം അവർ ജോലി നഷ്ടപ്പെട്ടാൽ അവരുണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെടും, കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടും, ഭവനം നശിച്ചു പോകും. അതുകൊണ്ട് അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞൊരു വേറൊരു കാര്യം, ഞാൻ എനിക്ക് പേര് ഓർക്കാൻ തക്കവണ്ണം ലഭിക്കുന്ന പേപ്പറിൽ ഒരുപാട് അറബികൾ ഉണ്ട്. കാരണം എന്റെ ജനങ്ങൾ അറബികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പൊ പ്രാർത്ഥിക്കുവാൻ സബ്ജക്റ്റുകൾ ഇല്ലാതെ വരുമ്പോൾ ദൈവസന്നിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയാണ് ഒരു പക്ഷെ ഇന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പേര് തന്നെ ഇട്ടിരിക്കുന്നത് ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റി എന്നുള്ളത്. കാരണം ആത്മീയത ഒരു ഭാഗ്യമായ ആചാരാനുഷ്ഠാനങ്ങളാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇന്ന് സമൂഹം കടന്നുപോവുകയാണ്. പെരുന്നാളുകള് പള്ളികളിൽ ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി വെളിയിൽ എങ്ങനെ മറ്റുള്ളവരെ കാണിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പെരുന്നാളിന്റെ ആലോചന മുതൽ പെരുന്നാളും കഴിഞ്ഞ് കൊടിയിറക്കം വരെയും ലൈവായിട്ട് ഇന്ന് ലോകത്തെ മുഴുവൻ കാണിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് കാരണം എന്റെ ഇടവേളയിലും പെരുന്നാൾ നടക്കുമ്പോൾ ഇത്രയും ദൂരെ ഇരുന്ന് ലൈവായിട്ട് കാണുക എന്ന സന്തോഷമാണ്. പക്ഷെ അത് മാത്രമാണ് സ്പിരിച്വാലിറ്റി എന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അത് വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ വർഷവും ഫേസ്ബുക്ക് ചോദിക്കും, ഇതൊരു കഴിഞ്ഞ വർഷം നിങ്ങൾ ഷെയർ ചെയ്താണ്, ഈ വർഷം ഷെയർ ചെയ്യണമെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ഷെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആത്മീയത ഒരു ദേവാലയത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉയരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ബാഹ്യമായ ഒരു അനുഷ്ഠാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റി വന്നിരിക്കുന്നത്. പണ്ട് എന്റെ പെരുന്നാളുകൾ എന്റെ ദേശത്തിന് അനുഗ്രഹമായി എന്റെ ദേവാലയത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ട ഒന്ന് ഇന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ലോകത്തെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിനോടുകൂടി ചേർന്നാണ് സർദിസഭയോട് പറയുന്നത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, പക്ഷെങ്കിൽ നീ മരിച്ചവനാണ്. ശരിയാണ്, നമ്മൾ ഫിസിക്കലി നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മൾ ആരോഗ്യമുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, പള്ളിയിൽ വരുന്നു, എല്ലാ കാര്യവും നമ്മൾ ആക്റ്റീവാണ്. പക്ഷെങ്കിൽ ആത്മീയമായി എനിക്ക് ജീവനുണ്ടോ അതോ ഞാൻ മരിച്ചവനാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. എന്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം ആക്റ്റീവാണ്, എത്രമാത്രം അലൈവ് ആണ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കുക. ദൈവമേ, എനിക്ക് മനമൊരുകി എന്റെ ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്നോട് പിണങ്ങി നിൽക്കുന്നവരോട് പോയി സംസാരിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഈ ലോകത്തിൽ നമുക്ക് ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇപ്പോഴും ആത്മീയമായി മരിച്ചവരാണ്. ഒരുപക്ഷെ നമ്മുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസ അല്ലെ നമ്മുടെ ഭവനകൂടെ ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്, അവരൊക്കെയും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് വരുന്നത്. എന്നാൽ ആരും വിളിക്കാതെ, യാതൊരു ഇൻവിറ്റേഷൻ ഇല്ലാതെ ആളുകൾ വരുന്നത് നമ്മുടെ മരണസമയത്താണ്. അവർ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ ബോഡി അടക്കുന്നിടം വരുമെങ്കിലും നമ്മുടെ നന്മകളുടെ വശങ്ങൾ പറഞ്ഞ് പരസ്പരം അവർ ഷെയർ ചെയ്യുമായിരിക്കാം. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചത്, ഒരാള് രാവിലെ എഴുന്നേറ്റു, ഉറക്കത്തിൽ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും കാലും അനങ്ങുന്നില്ല. അദ്ദേഹം തന്റെ വൈഫിനെ വിളിച്ചു, വൈഫ് റിപ്ലൈ ഒന്നും വന്നില്ല. അദ്ദേഹം തന്റെ അമ്മയും അപ്പനെയും മക്കളൊക്കെ വിളിച്ചു, ആരും ഒരു മറുപടിയും തരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വൈഫ് തന്റെ മുറി വന്നു, അവളോട് പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവളൊന്നും അറിയാത്ത രീതിയിൽ കേൾക്കാത്ത ഭാവത്തിൽ തിരിച്ചുപോയാണ്. കുറെ കഴിഞ്ഞു വന്നപ്പോൾ വീണ്ടും അവൾ വന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നു. അവൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എന്റെ കൈയും കാലും അനങ്ങുന്നില്ല. അവളൊന്നും പറയാതെ അമ്മയെ വിളിക്കുന്നു, അപ്പനെ വിളിക്കുന്നു, മക്കളൊക്കെ വിളിക്കുന്നു. അവിടെ കരച്ചിൽ തുടങ്ങി, അവർ മറ്റ് ആൾക്കാർ വന്നു തുടങ്ങി. അവർ പരസ്പരം പറയുന്നു കേട്ടു, അദ്ദേഹം മരിച്ചുപോയി എന്ന്. പിന്നെ ഉറക്കെ വിളിച്ചു പറയാനില്ല, ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളെ കാണാം, എനിക്ക് എന്നേക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതാരും കേൾക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നു അദ്ദേഹത്തെ എടുത്ത് മീൻ തൂങ്ങി കൊണ്ടുപോയി, മുറി കൊണ്ടുപോയി ഹോളിൽ വെച്ച് തുണിയൊക്കെ പ്രവർത്തിച്ച് കിടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, പക്ഷെ ആരും കേൾക്കുന്നില്ല. അദ്ദേഹം നോക്കിയപ്പോൾ പലരും അദ്ദേഹത്തെ കാണാൻ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ പണിഞ്ഞിട്ടുള്ള, താൻ വഴുക്കിട്ടിട്ടുള്ള, താൻ മിണ്ടാ നടക്കുന്ന ഒരുപാട് പേര് വന്ന് പ്രയാസത്തോടെ എന്നെ കാണുന്നു. ഞാൻ മറ്റു പലരുമായിട്ട് പല രീതിയിൽ പ്രയാസപ്പെടുത്തിട്ടുള്ള പലരും എന്നെ കാണുമെന്നു. അപ്പൊ അതേ നോക്കിയപ്പോൾ അതിന് വിഷമം തോന്നി. ദൈവം, ഇത്രത്തോളം ഞാൻ പിണങ്ങിയിരുന്നല്ലേ എന്നോട് വിരോധമുണ്ടെന്ന് പറഞ്ഞ ആളുകളൊക്കെയും എന്നെ കാണുവാൻ വിഷമത്തോടെ വന്നു നിൽക്കുന്നു എന്ന് ഓർത്ത് അദ്ദേഹം സങ്കടപ്പെട്ട് കരയുകയാണ്. കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്, എന്താണ് മനുഷ്യ ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കണ്ട് കരയുകയാണെന്നുള്ളത്. അദ്ദേഹം ചാടി ഇരുന്നിട്ടപ്പോൾ അതൊരു സ്വപ്നമാണ് എന്ന് മനസ്സിലായി. ഇതാണ് പ്രിയമുള്ളവരെ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുക്കുന്നതാണ് മരണശേഷവും നമുക്ക് ലഭിക്കുന്ന റിവാർഡ് എന്നുള്ളതൊക്കെയും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആത്മീയമായ ഒരു ജീവിതം അനുഭവം ഉണ്ടാകണം. ഈ ലോക ജീവിതത്തില് നമ്മളെ തന്നെ ദൈവവും ബാധ സമർപ്പിക്കുക. ജീവിക്കുമ്പോൾ കഴിവതും ആത്മീയമായി ജീവിക്കാൻ തക്കവണ്ണം പ്രത്യേകമായി ശ്രമിക്കുക. പ്രവർത്തനം ഇവിടെ പറയുന്ന മറ്റൊരു വാക്യമാണ്, ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നമുക്ക് സമയം അതിക്രമിച്ചിട്ടില്ല, ഇനിയും നമുക്ക് സമയമുണ്ട്. നീ അതുകൊണ്ട് എഴുന്നേൽക്കണം. നിന്റെ ആത്മീയ ജീവിതത്തിൽ ചാവാറായ അല്ല നശിച്ചുപോയ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കണം, അതൊക്കെ ഒന്ന് ഉണർത്തണം. ഇനി നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. ഈ ഉണരുക അല്ലെങ്കിൽ ഉണർന്ന് കാത്തിരിക്കുക എന്നുള്ള ഒരു പദം പുതിയ നിയമത്തിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് മുൻപായി, ഓശാനയ്ക്ക് ശേഷമുള്ള യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ മിക്കതും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, കള്ളൻ വരുന്നത് എപ്പോഴെന്ന് അറിയാതെ കൊണ്ട് ഉണർന്നിരിക്കണം. പ്രത്യേകിച്ച് മർക്കോസ് സുവിശേഷം 13 അധ്യായത്തിൽ കംപ്ലീറ്റ് ഇതാണ് വിവരിക്കുന്നത്. നമ്മുടെ വലിയ നോയമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള വാങ്ങിപ്പോയ എല്ലാ വൈദികരെയും വാങ്ങിപ്പോയ എല്ലാ വിശ്വാസത്തോർക്കും ഞായറാഴ്ചകളിൽ നമ്മുടെ വേദവായന എന്ന് പറയുന്നത്, ഏതെങ്കിലും ഭാഗം എന്ന് പറയുന്നത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള വേദവായന ഭാഗമാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു ഡേറ്റ് പറയാതിരുന്നത്? ഞാൻ 2020 അവിടെ വരും എന്നൊരു ഡേറ്റ് എന്താണ് പറയാഞ്ഞത്? പരിശുദ്ധ പരിമള തിരുമേനി, പാമ്പാട് തിരുമേനി, ഗീവറി തിരുമേനി ഭാവത്തിലുള്ള പരിശുദ്ധ രാക്കന്മാരൊക്കെയും അവരിതൊക്കെയും ധ്യാനിച്ച് ഒരു പക്ഷെങ്കിൽ ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നവരാണ്. അവരെല്ലാം ഈ ലോകം വിട്ടുപോയി. ഇന്നല്ലെ നാളെ നമ്മളും ഈ ലോകം വിട്ടുപോകും. എന്തുകൊണ്ടാണ് ക്രിസ്തു ഒരു ഡേറ്റ് പറയാഞ്ഞത്? അങ്ങനെ ക്രിസ്തു ഒരു ഡേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ 2020 ഞാൻ വരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് ഈ കാണുന്ന ക്രിസ്തീയ കൂട്ടായ്മയോ ആരാധനകളോ ഒന്നും നമ്മുടെ ഇടയിൽ കാണത്തില്ലായിരുന്നു. കാരണം നമ്മൾ നാട്ടിലേക്ക് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ നേരത്തെ ടിക്കറ്റ് എടുക്കുമെങ്കിലും അതിന്റെ തയ്യാറെടുപ്പ് ലാസ്റ്റ് മൊമെന്റിലാണ്, പ്രത്യേകിച്ച് പോകുന്ന സ്ഥലമെന്നായിരിക്കും. ക്രിസ്തു വരുന്നു എന്ന ഡേറ്റ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഒരുപക്ഷെ അതിനോടനുബന്ധിച്ച ഡേറ്റിൽ മാത്രമേ നമ്മൾ തയ്യാറെടുപ്പ് നടത്തുകയുള്ളൂ. ക്രിസ്തുവിന് അതല്ലായിരുന്നു വേണ്ടിയിരുന്നത്. മറിച്ച് എപ്പോഴും എന്നെ പറ്റി ചിന്തിക്കുന്ന, എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെയാണ് ദേവമ്പ്രാൻ ക്രിസ്തു ആഗ്രഹിച്ചതും പിതാക്കന്മാർ അത് നമ്മളോട് പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തക്കണം ഇടയാകുക. ദൈവത്തെ കൂടുതൽ അറിയുക. അതിർത്തനക്കാരൻ പറയുന്ന പോലെ മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് അറിഞ്ഞു കൊടുക്കുക. ശാന്തമായ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരാത്മീയത, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നുള്ളത്. പഴയ നിയമത്തില് രാജാക്കന്മാർ 19 അധ്യായത്തില് എലിയ പ്രവാചകൻ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നതിന് വിവരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തെ കാണാൻ തക്കവണ്ണം ഏലിയാവ് പർവ്വത്തിന്റെ മുകൾ വെളിയിൽ വന്നപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് കടന്നുപോയി, വലിയൊരു ഭൂകമ്പം കടന്നുപോയി, വലിയൊരു തീ കടന്നുപോയി. അപ്പൊ ഏലിയാവ് നോക്കി, ഈ ഇതിലൊക്കെയും ദൈവം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ നിന്നും ദൈവമില്ലായിരുന്നു. അവസാനം ശാന്തമായ മൃദുലമായ ഒരു സ്വരം കേട്ടിട്ട് ദൈവത്തെ സാന്നിധ്യം അവിടെ ഏലിയാവ് മനസ്സിലാക്കി. രഹസ്യത്തിൽ കാണുന്ന, അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണം എങ്കിൽ എന്താണ് പ്രതിഫലം ആഗ്രഹിക്കേണ്ടത്? പരീശന്മാരും സാധുക്കരും ആഗ്രഹിച്ച പ്രതിഫലം മറ്റുള്ളവർ തങ്ങളെ കാണണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. ആ ഒരു പ്രതിഫലം അവർ കിട്ടിപ്പോയി. എന്നാൽ നീ രഹസ്യത്തിൽ നിന്റെ പിതാവിന് പ്രാർത്ഥിക്കുമ്പോൾ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് വേണ്ടിയ ആത്മീയമായ എല്ലാ പ്രതിഫലം തരുമെന്ന് ക്രിസ്തു തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനിയുടെ ഒരു ബുക്കിനകത്ത് ഗീവറി ബാവയുമായിട്ടുള്ള തിരുമേനിയുടെ അനുഭവം എഴുതപ്പെട്ടു. മാത്യു സുധീൻ ബാവ അന്ന് മാത്യു സച്ചനായിരിക്കുന്ന സമയത്ത് ഗീവറി ബാവയുടെ ദേവലോകത്ത് ചെന്നു. അവിടെ ഒരു ബാബയുടെ തൊട്ടപ്പുറത്ത് മുറിയിലാണ് കിടന്നിരുന്നത്. രാത്രി ഏതോ ഒരു ശബ്ദം കേട്ടിട്ട് മാത്യു സച്ചൻ ഗീവറി സുധീൻ ബാവയുടെ മുറിയിൽ കൂടി ചെല്ലുകയാണ്. ചെന്നപ്പോഴ് ബാബ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുകയാണ്. രാത്രിയിൽ മാത്യുസച്ചന് വളരെ അത്ഭുതം തോന്നി. ആ പ്രായത്തിന്റെ അവസ്ഥയിലും രാത്രി മുട്ടുകുത്തി പ്രാർത്ഥിച്ചതാനെ കണ്ടിട്ട് മാത്യുസച്ചനും പുറകിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനിരുന്നു. ഗീവറി ബാവ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ പകുതി ഉറക്കത്തിലായിരിക്കുന്ന മാത്യുസച്ചനെ കണ്ടിട്ട് മോനെ എഴുന്നേറ്റ് പോയി ഉറങ്ങിക്കൂ എന്ന് പറഞ്ഞു. പല പ്രാവശ്യവും മാത്യുസച്ചൻ ബാവയ്ക്ക് അനുഭവം ഉണ്ടായി. അവസാനം മാത്യുസച്ചൻ ബാവ പറയുകയാണ്, ഈ പ്രായത്തിലും എനിക്ക് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം പ്രചോദനം ലഭിക്കുന്നത് അന്ന് ആ പിതാവിന് ലഭിച്ച അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സഭ ഏത് പ്രതിസന്ധികൾ കൂടി ആടിയൊളഞ്ഞാലും തളരാതെ പിടിച്ചു നിൽക്കുന്നത് ഈ പിതാക്കന്മാരുടെ രഹസ്യ പ്രാർത്ഥനയും ദൈവത്തോടുള്ള അതിനമായ വിശ്വാസ സ്നേഹമാണ്. പക്ഷെ ഇന്ന് ഇതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ തിരിച്ചാൽത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നിലനിർത്തണം. പക്ഷെ ഇന്ന് കേൾക്കുന്നതിലൊക്കെ നമ്മൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ വിജയിക്കും. യാതൊരു സംശയമില്ല. ആത്മീയതയുടെ തോത് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലോ ഷെയറിലോ ലൈക്കിലോ ഒന്നും അല്ല, മറിച്ച് അത് ഭൗതികമായ ഒരു അനുഭവമാണ്. മറിച്ച് ആത്മീയമായ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശാന്തമായ രീതിയിൽ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ന്യായപ്രമാണി വന്ന് താന് എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആണ്, അത് ദൈവത്തിൽ നിന്ന് കേൾക്കണം, യേശുക്രിസ്തുവിന് കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്ന് ചോദിക്കുന്നത്. നിത്യജീവൻ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ സംബരം പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷമിച്ച് അദ്ദേഹം പോവുകയാണ്. ഇന്ന് ക്രിസ്തു നമ്മളോട് പറയുന്നത് നമ്മൾക്കുള്ളതൊക്കെ വിറ്റ് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൽ നിന്ന് അകലുന്ന, ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന എന്ത് ഘടകങ്ങളുണ്ടോ അതെല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരനുഭവമാണ്. എന്റെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിത രീതി അതാണ് യേശു ക്രിസ്തു ഈ വാക്കിൽ കൂടെ നീ എല്ലാം തിരിച്ച് ദൈവത്തിൽ കൊടുക്ക എന്ന് പറയുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം മാറ്റി ദൈവത്തെ ഫോളോ ചെയ്യുന്ന ഒരനുഭവം. പലപ്പോഴും ആദത്തെയും ഹവ്വായിയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തും, അവർ പഴം തിന്നു തെറ്റ് ചെയ്തു, യൂത തെറ്റ് ചെയ്തു, കള്ളൻ തെറ്റ് ചെയ്തു ഒക്കെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് നോക്കാം. യൂതായെ പോലെ നമ്മളെല്ലാം കുറ്റങ്ങളും കുറവുള്ളവരാണ്, യൂതായെ പോലെ പോയി മരിക്കുകയല്ല നിരാശയായിട്ട് പോവുകയല്ല മറിച്ച് പത്രസിനെ പോലെ നഷ്ടപ്പെട്ടിട്ടുള്ള ചാവാറായ ശേഷിപ്പുകളെ എഴുന്നേൽക്കുവാൻ ഈ ലോകത്തിൽ നമ്മൾ കഴിയണമേ എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹവും ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസ് 3 പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളി പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഞാനിപ്പം വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ആത്മീയമായി നോക്കുന്ന ഒരു വാക്കാണ് അത്, യേശു ക്രിസ്തു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. രണ്ടുപേരും കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിക്കുകയാണ്, ഇത്രത്തോളം ഞാൻ നിന്നെ 3 വർഷക്കാലത്തോളം വഴി നടത്തിയിട്ട് നീ എന്നെ അറിയുന്നില്ലയോ പത്രോസെ എന്ന് ചോദിക്കുകയാണ്. ആരെല്ലാം ഇടറിയാലും ഞാൻ നിന്നെ ഇടറുകയില്ല എന്ന് പറഞ്ഞ പത്രോസെ അധികം താമസിയാതെ നീ എന്നെ ഇടറിപ്പോയല്ലോ, ഗെത്സെമന തോട്ടത്തിൽ വെച്ച് അല്പം മുമ്പ് വരെയും ഒന്നിച്ച് എന്നോട് കഴിഞ്ഞ പത്രോസെ നീ എന്നെ അറിയുന്നില്ലയോ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് പത്രോസിനോട് യേശുചന്ദ്രൻ ആ നോട്ടത്തിൽ കൂടെ ചോദിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാണ് പത്രോസ് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്, ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ദൈവം തമ്പാൻ നമ്മളെ നോക്കുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇത്ര പ്രാവശ്യം എന്റെ ദൈവം എന്നെ നോക്കുന്നു എന്നുള്ളത് ഈ പരിശുദ്ധ നമുക്ക് നമ്മളെ തന്നെ നമ്മളോട് തന്നെ ചോദിക്കാം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുൻപായിട്ട് രക്ത ശരീരങ്ങള് ആവശ്യിക്കുമ്പോൾ പുരോഹിതൻ പറയുന്നുണ്ട്, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ രൂഹ നമ്മോടുകൂടെ കർത്താഞ്ചിരുനാമം ആകുന്നതെന്ന് നിങ്ങൾക്കും വാഴ്ത്തപ്പെട്ടു. ഈ ഒരു പരിപൂർണത നമ്മൾ കൂടിയാണ് ഇനി ഉണ്ടാകുന്നത്. ഈ ഒരു പരിപൂർണത ഉണ്ടാവണമെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന ചാവാറായ ശേഷിപ്പുകളെ, തളർന്നിരിക്കുന്ന നമ്മുടെ ആത്മീയമായ അനുഭവത്തെ മാറ്റിവെച്ചുകൊണ്ട് ഉയർത്തി നിൽക്കാം, ദൈവസന്നിധിയിൽ പരിപൂർണതയുടെ തീരാം. അങ്ങനെ നമ്മുടെ പ്രവൃത്തികള് ദൈവസന്നിധിയിൽ നല്ലതായി എന്ന് കണ്ടിട്ട് നമുക്കും വരും തലമുറകൾക്കും അനുഗ്രഹം തരാൻ തക്കണം ദൈവസമ്മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനമ്പരാം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാക്കും.
വെളിപാട് പുസ്തകത്തിന്റെ 3 സർദീസിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ചില പ്രത്യേകമായ കാര്യങ്ങളിൽ അക്കമിട്ട് അനുഗ്രഹീതമായ ചില ചിന്തകൾ ആനുകാലിക പ്രസക്തിയോടുകൂടി അവതരിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ശാബുവച്ചൻ ദൈവത്തിൽ ശരണപ്പെട്ടു. അത് ഏറ്റവും ഭംഗിയായി അത് നിർവഹിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു എന്നുള്ളതും കേൾവിക്കാർക്ക് അത് അനുഗ്രഹമായി മാറും എന്നുള്ളതിനും രണ്ടു പക്ഷമില്ല. സാധാരണ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് മടുപ്പുണ്ടാക്കുന്ന വാക്കുകളും അക്കങ്ങളും അതിൽ ലഭ്യമാണെങ്കിലും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സഭയുടെ ആധ്യാത്മിക സംഘടനകളിലൂടെ ഈ പുസ്തകം പഠിക്കുവാനും ഏറ്റവും കുറഞ്ഞത് ആ പുസ്തകം എവിടെ വെച്ച് എഴുതിയെന്നും ആരെഴുതിയെന്നും അതിന്റെ ഉദ്ദേശശുദ്ധി എന്തെന്നും ഏറ്റവും ചുരുങ്ങിയതായി അതിന് എത്ര അധ്യായമുണ്ടെന്നെങ്കിലും പഠിക്കുവാൻ നമുക്കൊരു അവസരം ഈ സമീപകാലത്ത് ലഭിച്ചിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ അതിനോട് ചേർന്ന് ഈ വിഷയത്തെ അവതരിപ്പിച്ചപ്പോൾ ധാരാളം പ്രാവശ്യം പല പ്രസംഗകരും ഈ വിഷയം എടുത്ത് പ്രസംഗിച്ചെങ്കിലും ഇന്ന് അച്ഛൻ പ്രധാനമായിട്ട് ഇതിലൂടെ ഊന്നിപ്പറയാൻ ശ്രമിച്ച കാര്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അച്ഛൻ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചൊരു കാര്യമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. യൂത തെറ്റ് ചെയ്തു, അവര് തെറ്റ് ചെയ്തു, ഇവര് തെറ്റ് ചെയ്തു. അതിലൂടെ നമ്മൾ സ്ഥാപിക്കുന്നത് ഇതുപോലൊരു രംഗം വിശുദ്ധ കുർബാനയിൽ നമുക്കുണ്ട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ സഭ പഠിപ്പിക്കുന്നത് ഞാൻ വിശുദ്ധനല്ല എന്നുള്ള ചിന്ത സ്വയം പ്രസ്താവിക്കുന്നതിനോട് ചേർന്നാണ് ദൈവമേ നീ പരിശുദ്ധൻ എന്ന് നമ്മൾ പ്രസ്താവിക്കുന്നത്. ബലവാനേ നീ പരിശുദ്ധൻ. അപ്പൊ ആ ഓരോ ആ തൈശാഖിയോ തൃത്വസ്തുതിയിൽ ഓരോ വാക്കിലും നമ്മളെ സ്വയം വിലയിരുത്തുന്നതിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പോലെ ഇവിടെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം വിശുദ്ധരാകാൻ ഈ സംസാരിക്കുന്ന ഞാനും നമ്മളൊക്കെയും ചിലപ്പോഴൊന്നും അറിഞ്ഞോ അറിയാതെയോ അതിനിടം കണ്ടെത്താറുണ്ട്. പക്ഷെ അതിലും വലുതായി നമ്മളൊക്കെ ശേഷിച്ചിരിക്കുന്ന ചീഞ്ഞു പോകാറായ ചില നന്മകൾ അത് ഉണരുമെങ്കിൽ പൂർവിക പിതാക്കന്മാരുടെ ജീവിതക്രമവും ഒക്കെ അച്ഛൻ ഇതിനോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. നമുക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വലിയ ഊർജം. പന്ത് കളിയുടെ കാര്യമോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കാര്യമോ അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ പ്രായത്തിനനുസരിച്ച് ചില ഇഷ്ടവിഷയങ്ങളുണ്ട്. ആ ഇഷ്ടവിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഊർജം വർദ്ധിക്കുകയും അതിൽ അങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ വളരെ വ്യക്തമായി നമ്മൾ പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഭദ്രാസനത്തിലെ ഹ്യൂസ്റ്റൺ റീജിയനിലും മറ്റ് റീജിയനിലൊക്കെ നടക്കുന്നുണ്ട് ഒരു കുടുംബ സമ്മേളനം, ഫാമിലി കോൺഫറൻസ് നടത്തപ്പെട്ടു. അത് താല്പര്യം, അത് ഏത് പള്ളിയിൽ വെച്ച് നടന്നു എന്നുള്ളതിനെ കുറിച്ച് താല്പര്യമുള്ളവരുണ്ട്, ആരാണ് പ്രസംഗിച്ചത് പ്രസംഗിക്കുന്നതെന്ന് നേരത്തെ നോക്കിയിട്ട് വരുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം സുനിശ്ചിതമാണ്, ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മൾ കൂടുന്നത്, ദൈവവചനമാണ് കേൾക്കുന്നത്. ഈ രണ്ട് ചിന്തയുണ്ടെങ്കിൽ അതെവിടെ വെച്ച് കൂടിയാലും അവിടെ ആരുണ്ടാകും? ദൈവം ഉണ്ടാകും. ഈ ചിന്ത നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതിന്റെ വെളിച്ചത്തിലാണ് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റിയിൽ ആനന്ദം കണ്ടെത്താൻ മാത്രം ഒരു ഒരു വിഭാഗമെങ്കിലും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെല്ലാം കൂടി ചേർന്നാണ് ഈ മൂല്യച്യുതിയിലേക്ക് നമ്മളെ തന്നെ നയിച്ചത്. നമ്മൾ വീണ്ടും ഒരു വലിയ ദാരുണമായ വാർത്ത കേട്ടു. ഈജിപ്തിലെ ഒരു ബിഷപ്പ് തലയ്ക്ക് അടിയേറ്റ് മരിച്ച വിഷയം. അപ്പോഴും നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് അത് ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ വാർത്ത വരികയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലതൊക്കെ അതിനകത്ത് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഞാനത് പരിഹാസ ചോയോട് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇമോട്ടിക്കോൺ ഏതെങ്കിലും ദുഃഖമോ കണ്ണുനീരൊക്കെ വരുന്നതൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അതിനേക്കാളൊക്കെ ഉപരി ആ വിശുദ്ധൻ അല്ലെങ്കിൽ ആ പിതാവ് നമുക്ക് വേണ്ടിയും കൂടെ മരിക്കപ്പെട്ടു. നമ്മളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മരിക്കപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന അടി ആർക്ക് കിട്ടിയതാ? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ എനിക്കതാ തോന്നി, ഞാൻ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളാണ്, ഒരടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അവിടെ. പക്ഷെ അതോടുകൂടി നമ്മളും, പക്ഷെ അതിന് പകരം നമ്മൾ അതൊരു വാർത്തയാക്കി മാറ്റി മാക്സിമം ഫോർവേഡ് ചെയ്യുക. ഫോർവേഡ് ചെയ്ത് ഒരു ഒരാഴ്ച ഈ വാർത്ത ഇങ്ങനെ ഓടും. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ലക്ഷക്കണക്കിന് ലൈക്കും കിട്ടും. അത് മരിച്ചത് നന്നായി എന്നാണോ, അതോ മരിച്ചത് നന്നായി എന്ന് പറഞ്ഞാൽ നമ്മളും മരിക്കുമ്പം ഇതുപോലെ കുറച്ചുപേര് ലൈക്ക് അടിക്കും എന്നാണ് എന്റെ വിചാരം. ഞാൻ അതിന് ആ ദിവസം പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ഇതിന് ഒരു കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗം ഉണ്ടെന്ന് ചിന്തിക്കാൻ ഈ പ്രിയപ്പെട്ട ശാബുവത്തിന്റെ പ്രസംഗം ഇടയായി. നമ്മളൊക്കെ ഒരു സ്വയപരിശോധനയ്ക്ക് വേണ്ടി നമ്മളെ വിധേയപ്പെടുത്തും. നമ്മളെപ്പോഴും സമൂഹത്തിൽ നോക്കുന്നത് എവിടൊക്കെ തെറ്റുകളുണ്ട് അതിനെ പെരുപ്പിക്കാനും അതിനെ നീ അറിഞ്ഞോ, അറിഞ്ഞില്ലെങ്കിൽ ഇതാണ് കേട്ടോ എന്റെ വകയായിട്ട് എന്റെ കോൺട്രിബ്യൂഷൻ എന്നായിരിക്കും. അങ്ങനെ പറയുന്നത് സമൂഹത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഈ ഇസ്രായേൽ മക്കൾ പെറുവിറുത്തതിനേക്കാളും വലിയ പാപമാണ്. അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യന്റെ ഇടയിലേക്കും ആ ഒരു കൊച്ചു തെറ്റിനെ വർണ്ണം ചേർത്ത് അല്ലെങ്കിൽ നിറച്ചാർത്തോടുകൂടി ചേർത്ത് മറ്റുള്ളവനെ അറിയിച്ച് സായുധ്യം കണ്ടെത്തുന്ന നിമിഷം ഇന്ന് വ്യാപകമായി നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവമുണ്ട്. ഇതിനൊക്കെ ഒരു മനസ്സിലാക്കൽ ഈ വിഷയത്തിലൂടെ നമുക്കുണ്ടാകട്ടെ. സ്വയം വിധേയപ്പെട്ട് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി നന്മയിലേക്ക് നമുക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും വളരുവാൻ വലിയൊരു വ്യക്തത പ്രിയപ്പെട്ട അച്ഛൻ നൽകിയതിൽ ഈ സുബോറോ പ്രാർത്ഥന കൂട്ടത്തിന് വേണ്ടി അച്ഛനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഏറെ പരിശ്രമം ഇതിന്റെ പിന്നിൽ എടുത്തു എന്ന് ഞാൻ കരുതുന്നു. ദൈവം അച്ഛനെയും കേട്ടതായ എല്ലാ വിശ്വാസ സമൂഹത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാണ്.
സാധാരണ ഓർക്കുന്ന പേരുകളൊക്കെ ദൈവസന്നിധി നമുക്ക് വീണ്ടും ഓർക്കാം. ഡാനിയൽ, രൂബൻ, അലീസ് ജോസഫ്, ജോയ്, ബിൻസു ഉമ്മൻ, രൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലി, രാജു, ഡാനിയൽ, നോഹ, അരുൺ, മോളി, കുഞ്ഞുകുഞ്ഞമ്മ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, ശോശമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രു, ജൊഹാന, ലീലാമ്മ കുഞ്ഞച്ചൻ, റോജൻ മാത്യു, എയ്ഡൻ, രാജു അബ്രഹാം, ജേക്കബ് വർക്കി, കുര്യൻ, ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, വി സി വർഗീസ്, വിനീത്, ഐറിൻ ആൻലാൽ, അമ്മണിക്കുട്ടി ഈശോ, ദേവിക്കുട്ടി എബ്രഹാം, എ വി ജോർജ്, അന്നമ്മ ജോർജ്, നിക്കൽ, ജമിനി, മേരി, കുമാർ സണ്ണി, മറിയാമ ഇഗ്നേഷ്യസ്, മേരി മാത്യു, മിനു ജോർജ്. ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമാതാവിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് നമ്മുടെ ശ്രീവ നമസ്കാരത്തിൻ്റെ മൂന്നാം മണിയുടെ യാക്കോബിന്റെ ബൂസ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നമുക്കത് ചേർന്ന് ചൊല്ലിക്കൊണ്ട് അധ്യക്ഷ പ്രാർത്ഥന പ്രത്യേകമായിട്ട് നിർവഹിക്കാം. ധന്യേതിൽ പ്രാർത്ഥനമേവട്ടെ എന്നുള്ള ശ്രീവാരി നമസ്കാരം മൂന്നാം മണി.
ധന്യേതിൽ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോട്
തിരുസാന്നിധ്യം കൂടെ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അങ്ങേ ആത്മീകമായി അനുഭവിച്ചുകൊണ്ട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, എങ്കിലും അങ്ങയുടെ കരുണയാലും അങ്ങയുടെ കൃപയാലും ആണല്ലോ ഞങ്ങൾ നടക്കുന്നതും ചരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. ജീവിതത്തിന് അവസാനം വരെ ആ സ്നേഹം അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അനേക രോഗികളുടെ പേരുകൾ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചു. നിരന്തരം എപ്പോഴും ഞങ്ങൾ ഈ പേരുകൾ അങ്ങയുടെ മുമ്പാകെ അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയെ കുറവുള്ള ഹൃദയങ്ങളിൽ നിന്നും അധരങ്ങളിൽ നിന്നുമാണെങ്കിലും ഞങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിലും അത് കേൾക്കുവാൻ തക്കവണ്ണം അങ്ങനെ തിരുമനസ്സലിയണമേ. രോഗത്തിന്റെ തീവ്രമായ വേദനയും രോഗത്തെ പറ്റിയുള്ള ഭയവും അതുപോലുള്ള ഏകാന്തതയും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളിൽ അങ്ങയുടെ സ്പർശനവും സാന്ത്വനവും ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രയാസങ്ങളും അതിജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പരിപൂർവ്വമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങയുടെ സ്പർശനവും സാന്നിധ്യവും അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് നൽകുന്ന ധൈര്യവും ദൈവം എല്ലാ പ്രയാസങ്ങളും അതിജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാത്രയൊക്കെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലൊക്കെയും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിച്ചുകൊണ്ട് എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവരും ഏർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാന്തിയും പ്രത്യാശയും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കുടുംബങ്ങളിൽ പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ തിരുമുമ്പ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ ഓർക്കുന്നു, സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനിയെ ഓർക്കുന്നു, എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയും ഒക്കെ അങ്ങയുടെ കരണങ്ങൾ സമർപ്പിച്ച് അപേക്ഷിക്കുന്നു. ഈ സഭയെ മൊത്തമായിട്ട് അവിടെ ഒന്ന് വാഴ്ത്തണമേ. വൈദികരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അങ്ങേ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ അവിടുന്ന് ഈ സഭയെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. സഭയുടെ ആത്മിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ വളരെ ദാരുണമായി മരണപ്പെട്ട മെത്രാപ്പോലിത്തയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാരുടെ നന്മയുള്ളവരുടെ ഗണത്തിൽ ഓഹരി ഈ പിതാവിന് ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് ആ പിതാവിനോട് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഈ ദിനങ്ങളിലൊക്കെ അങ്ങയുടെ മാതാവും ദൈവമാതാവ് കന്യകാറിയുമായ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത ഞങ്ങൾ അർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് എപ്പോഴും കാവലും കോട്ടയുമായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളിൽ കൂടിയൊക്കെയും ആ വിശുദ്ധ മാതാവിന്റെ നിർമ്മല ജീവിത അനുഭവങ്ങളെയൊക്കെ സാംശീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ കൂട്ടായ്മ കൊണ്ടൊക്കെ അത് സാധ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ കൂടി ഞങ്ങളൊക്കെയും വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കോണം ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെയും നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധരുഹായുടെ സമന്ത സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നെ ഏതുകൊണ്ടായിരിക്കും.
ധന്യവാദമായി പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യവാക്കിയ ശ്രീ ഷാബോജിനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് അവസരമൊക്കെ ഉള്ളപ്പോൾ അച്ഛന്റെ നല്ല വാക്കുകളും സാന്നിധ്യവും ഈ പ്രാർത്ഥനയുടെ ഭാഗമാകണമെന്ന് പ്രത്യേകമായിട്ട് സ്നേഹത്തോട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച മാമനച്ചൻ, വി ജി വരുദ്ധച്ചൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ചുമതലയുള്ള മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജൂളിയാൻ്റെ എല്ലാവരുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കാം.